brothers and sisters, I'm very happy to be here.
ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്.
You know, the church in God's intention.
ദൈവത്തിന്റെ ഉദ്ദേശത്തിലെ സഭ ഒരു കുടുംബം പോലെ ആയിരിക്കണം.
And the more we are like a family, the more we are the church God wants us to be.
നാം എത്രത്തോളം ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലൂടെ ആയിരിക്കുന്നു, അത്രത്തോളം ദൈവം നമ്മൾ ഇന്ന് സഭയുടെ ആ ഉദ്ദേശത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തില് എട്ടാം വാക്യത്തില് തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും.
To sum up everything, you must be like one big happy family.
ഒരു ഭാഷാന്തരത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു കുടുംബം പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കണം.
In a family, nobody is perfect.
കുടുംബത്തിൽ ആരും പൂർണ്ണരല്ല.
I mean, you look at your own family.
നിങ്ങളുടെ തന്നെ കുടുംബത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരും അവിടെ പൂർണ്ണതയുള്ളവരല്ല.
We don't love people because they are perfect.
നാം പൂർണ്ണതയുള്ളവരായതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നില്ല.
When God wants to describe his love for us, he compares his love to a mother's love for a nursing child.
ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം എങ്ങനെയാണ് ഊമിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആ മുലയൂട്ടുന്ന ഒരു മാതാവിനെ പോലെയാണ് ഊമിക്കുന്നത്. യെശയ്യാവിന്റെ 49-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ
among all the members of family, the most imperfect is a newborn baby.
കുടുംബത്തിലെ ഒട്ടും തന്നെ പൂർണ്ണയില്ലാത്തത് ആ അപ്പോൾ ജനിച്ച നവജാത ശിശുക്കളാണ്.
There is no one who causes more nuisance than a newborn baby.
പുതിയ കുട്ടിയായിട്ട് തന്നെയാണ് പറയുന്നത്.
Who causes so many problems for us in that home.
പല പ്രശ്നങ്ങൾ ആ കുട്ടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്.
That's the one that's loved the most.
പക്ഷേങ്കിൽ ആ കുട്ടിയാണ് ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്നത്.
Love does got nothing to do with the other person being perfect.
Mama allengila poornatha ennu parayunnathu adu snehathe
snehum. It doesn't hinder love that somebody is not perfect.
Thora oru vyakti poornathayulla allengila aa sneham allengila adu thadasam alla.
But very often among Christians,
ennala mikkippolum christyanigalile,
we expect some perfection from the other before we can love that person.
Nama mattulla vyaktiye snehikkunnathin munbayitta അവരെ പൂർണ്ണതയുള്ളവരായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.
And that is one indication that we are not like God.
അത് ഒരു തെളിവാണ് നാം ദൈവത്തെ പോലെ അല്ല എന്നുള്ളതിന്.
The more we become like God,
നാം എത്രത്തോളം ദൈവത്തോട് ദൈവത്തെ പോലെ ആകുന്നു.
One mark is that we can love imperfect people.
ഒരു അടയാളമെന്ന് പറയുന്നത് ഏറ്റവും അപൂർണരായ ആളുകളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും.
And if you get irritated with imperfect people,
നാമ ആ പൂർണ്ണയില്ലാത്ത ആളുകളുമായിട്ട് നാമ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ,
that is just a proof that we are a long way from becoming like God.
അതിന്റെ ഒരു തെളിവ്, അത് എന്ത് തെളിവാക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആ ദൈവം ആഗ്രഹിക്കുന്നതിൽ നാം ഒരുപാട് അകന്നു നിൽക്കുകയാണ്.
Here is one of my favorite verses, Job 36 verse 5.
എന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യം ഞാൻ വായിക്കാം. യോബിന്റെ പുസ്തകം
chapter 36
36 അധ്യായം
and verse 5.
അതിന്റെ 5-ാം വാക്യം.
God is almighty, but he doesn't despise anybody.
ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല.
God does not despise anybody in the world.
ദൈവം ഈ ലോകത്തിൽ ആരെയും നിരസിക്കുന്നില്ല.
നോൺ ക്രിസ്ത്യൻസ്,
അക്രൈസ്തവരെ,
സിനേഴ്സ്,
പാപികളെയോ,
ഡസ് മേക്ക് എ ഡിഫറൻസ് ഹു ദേ ആർ, ഹി ഡസന്റ് ഡിസ്പൈസ് എനിബഡി.
ആരെയാണെങ്കിൽ തന്നെ ദൈവം ആരെയും നിന്ദിക്കുന്നില്ല.
ഹി ഹേറ്റ്സ് സിൻ മോർ ദാൻ എനി ഓഫ് അസ് ഹേറ്റ്സ് സിൻ.
നമ്മേക്കാളും ഒരുപാട് അധികമായിട്ട് ദൈവം പാപത്തെ വെറുക്കുന്നു.
ബട്ട് ഗോഡ് ഡിസ്റ്റിംഗ്വിഷസ് ബിറ്റ്വീൻ സിൻ ആൻഡ് ദ സിന്നർ.
എന്നാൽ ദൈവം പാപത്തെയും ആ പാപം ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ നന്നായിട്ട് തിരിച്ചറിയുന്നു, വേർതിരിക്കുന്നു.
ജസ്റ്റ് ലൈക്ക് യുവർ ചൈൽഡ് കൻ ഹാവ് എ ലോട്ട് ഓഫ് ഡിസീസസ്, യു ഹേറ്റ് ദി ഡിസീസ് ബട്ട് യു ലവ് ദി ചൈൽഡ്.
അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസുഖമുള്ള, നല്ല അസുഖമുള്ള ഒരു കുട്ടിയെ നിങ്ങൾ അസുഖത്തെ വെറുക്കും എന്നാൽ ആ കുട്ടിയെ സ്നേഹിക്കും.
That's how God is.
ദൈവം അങ്ങനെയാണ്.
The devil, on the other hand,
എന്നാൽ മറുവശത്ത് പിശാച്,
he loves sin.
പിശാച പാപത്തെ അധികം സ്നേഹിക്കുന്നു.
And he despises all people.
എന്നാൽ സകലരെയും പിശാച നിരസിക്കുന്നു.
So if the devil is here and God is there,
പിശാച അവിടെ നിൽക്കുന്നു, ദൈവം ഇവിടെ നിൽക്കുന്നു.
In the beginning we are all like the devil.
ആരംഭത്തിൽ നാം എല്ലാവരും പിശാചിനെ
പോലെയുള്ളവരാണ്.
നാം പലരെയും നിരസിക്കുന്നവരും നിന്ദിച്ചവരും. നമ്മുടെ ഭവനത്തിൽ തന്നെ
ചില
കാരണങ്ങളാലോ ആ ഭർത്താവിനെ മാറ്റുവാൻ കഴിയാത്ത സ്വഭാവം കാരണമോ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ
നിരസിക്കാം.
ഭർത്താവിനെ ഭാര്യയെ നിരസിക്കാം.
That's because we are pretty close to the devil.
അതിന്റെ അർത്ഥം നാം പിശാചിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്.
The more we move towards God,
നാം എത്രത്തോളം ദൈവത്തിന്റെ അടുക്കിലേക്ക് നീങ്ങുന്നുവോ,
God despises nobody.
ദൈവം ആരെയും നിരസിക്കുന്നില്ല.
The more we move towards God, we despise nobody.
നാം എത്രത്തോളം ദൈവത്തിന്റെ അടുക്കിലേക്ക് മാറുന്നുവോ, നാം അത്രയും നിരസിക്കുന്നത് കുറയുന്നു.
Not because they are perfect or they are changed or any such thing.
അവര് പൂർണ്ണതയുള്ളവരായതുകൊണ്ടോ അവര് മാറിയതുകൊണ്ടോ ഒന്നുമല്ല.
But because we have changed.
കാരണം നാം മാറിയതുകൊണ്ട്.
We are moving closer to God and we don't despise anyone.
നാം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു, അതുകൊണ്ട് നാം ആരെയും നിരസിക്കുന്നില്ല.
I believe this is the reason why many people don't grow spiritually.
ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തീയ വളർച്ചയ്ക്ക് പലരും ക്രിസ്തീയത്തിൽ വളരാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ്. നാം മറ്റു ചിലരെ തരം
താഴ്ത്തിക്കാണും.
നമുക്ക് മറ്റ് സഭാവിഭാഗങ്ങളുള്ളവരെ തരം
താഴ്ത്തിക്കാണും.
നമുക്ക് ചില കാര്യങ്ങളിൽ വെളിച്ചം ലഭിച്ചതുകൊണ്ട്. നിങ്ങൾക്കറിയാമോ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം.
He told many parables.
പല ഉപമകള് കർത്താവ് പറഞ്ഞിരുന്നു.
But do you know that there's one parable?
നിങ്ങൾക്കറിയാമോ ഒരു ഉപമ?
And as far as I know, only one where he specified for whom this parable is.
നന്നായിട്ട് എനിക്കറിയാം എന്റെ വെളിച്ചത്തില്.
That this parable is for certain type of people.
ഈ ഉപമ ചില ആളുകളെ കുറിച്ചുള്ളതാണ്.
Other parables he said is general parables for everybody.
മറ്റു ഉപമകള് എല്ലാവരെയും കുറിച്ച് പറഞ്ഞതായിരുന്നു. എന്നാൽ ഇത് പ്രത്യേകമുള്ള ഒരു കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്.
All of you are great Bible scholars. Can you tell me which one that is?
നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന വേദ പണ്ഡിതാക്കന്മാരാണോ നിങ്ങൾക്കറിയാം ഏത് ഉപമയാണത്?
That's right. Luke chapter 18.
ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം.
Verse 9.
9-ാം വാക്യം.
This is the one place where before the parable he spoke the parable, he said this is particularly for this type of people.
ഈ ഉപമ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ കർത്താവ് പറഞ്ഞു ഇങ്ങനെ ഉള്ള വ്യക്തികളെ കുറിച്ച്, ഈ കൂട്ടരെ കുറിച്ചാണെന്ന് പറയുന്നത്.
As far as I know, that's the only parable where it specified this is for a certain group of people.
എന്റെ അറിവ് അനുസരിച്ച് ഈ ഒരു ഉപമയിൽ മാത്രമാണ് കർത്താവ് ഈ ഒരു കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നത്.
Who felt that they are quite holy and who looked at others with contempt.
തങ്ങളെ വിശുദ്ധന്മാരാണെന്ന് ധരിച്ച് മറ്റുള്ളവരെ തരം താഴ്ത്തി നോക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
And you know who they were the Pharisees.
നിങ്ങൾക്കറിയാമല്ലോ പരീശന്മാരായിരുന്നത്.
Now Jesus was holier than all the Pharisees.
പരീശന്മാരെക്കാൾ എല്ലാം വിശുദ്ധനായ ഒരു കർത്താവായിരുന്നു.
He didn't despise anybody.
എന്നാൽ കർത്താവ് ആരെയും അവിടെ
നിരസിക്കുന്നില്ല. He wouldn't even despise a woman caught in adultery.
വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പോലും കർത്താവ് നിരസിച്ചില്ല.
He wouldn't even despise a murderer whom the Romans said this fellow is fit to be crucified and killed.
റോമാക്കാര് ക്രൂശിക്കാൻ വിധിച്ച ആ കള്ളനെ പോലും കർത്താവ് നിരസിച്ചില്ല.
He took him to paradise.
കർത്താവ് അവനെ ആ വ്യക്തിയെ പറുദീസയിൽ.
God is so different from us.
ദൈവം നമ്മളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്.
ഇൻ ദ ബിഗിനിങ് വെൻ വി ഗെറ്റ് കൺവേർട്ടഡ്,
നമ്മൾ ആരംഭത്തിൽ ആ വീണ്ടും ജനം
ഹാഫ് ഹാർട്ടഡ് ഇൻ യുവർ കൺവേർഷൻ,
നിങ്ങളുടെ മാനസാന്തരത്തിൽ പകുതി ഹൃദയം മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ,
യു ഡോണ്ട് കെയർ whether worldly or people are not worldly, it's all the same to you because you yourself are worldly.
കാരണം നിങ്ങൾ ആരംഭത്തിൽ പകുതി മാനസാന്തരപ്പെട്ടതുകൊണ്ട് ലൗകികരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ അധികം അവരെ നോക്കാറില്ല. കാരണം നിങ്ങൾ മുഴുവൻ മാനസാന്തരത്തിലേക്ക് വന്നിട്ടില്ല.
Many of us, when we were born again, we left some dead group and decided to be in a living group of believers.
നമ്മളിൽ പലരും വീണ്ടും ജനം പ്രാപിച്ചപ്പോൾ ചില ആ മരിച്ച അവസ്ഥയിൽ നിന്ന് അങ്ങനെയുള്ള കൂട്ടത്തിൽ നിന്ന് വിട്ടുമാറി നമ്മൾ ചില നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ
വിട്ടുകഴിഞ്ഞു
നമ്മൾ ജീവനുള്ള ഒരു കൂട്ടം വിശ്വാസികളുടെ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ട്
നമ്മുടെ
ആ വിപ്ലവാത്മകമായ ആ ഒരു സ്വഭാവത്തിൽ മറ്റുള്ളവരെ നിന്ദിക്കുവാൻ
നാം
മറ്റുള്ളവരെ വളരെ ഒരു ഭാരമായിട്ട് കാണുന്നു.
ആസ് വി ഗ്രോ
നാം വളർന്നു വരുംതോറും
become less and less hard on people.
നാം വളർന്നു വരുംതോറും
we become less and less hard.
നാം നമ്മുടെ മറ്റുള്ളവരെ നാം അധികം അധിക്കരിക്കാതെ നാം അവരോട് മൃദുവായിട്ടൊരു സമീപനത്തിലേക്ക് വരുന്നു.
You know, God removes the hard heart from us and makes us soft.
നിങ്ങൾക്കറിയാമോ ആ കടുപ്പമുള്ള കഠിന ഹൃദയം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി.
One of the promises in Ezekiel 36.
എസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ വാക്ക് 36-ല് വലിയൊരു വാഗ്ദത്തമാണ്. ദൈവം പറയുന്നു നിങ്ങളുടെ ആ കടുപ്പമേറിയ ഹൃദയം മാറ്റിയിട്ട് മൃദുലമായ ഹൃദയം തരുമെന്ന്
പറയുന്നു.
നിങ്ങളുടെ ഹൃദയം മൃദുവും നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരുടെ സൗമ്യതയുള്ളതായിരുന്നുവെങ്കിൽ
യു നോ യു ആർ ഗ്രോയിങ് സ്പിരിച്വലി.
അങ്ങനെയെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ട് കർത്താവിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈവൻ ആസ് ഹ്യൂമൻ ബീയിങ്സ് ദാറ്റ്സ് ട്രൂ.
മറ്റു മനുഷ്യരിലും അത് സത്യമാണ്.
വി ആർ വെരി ഹാർഡ് വെൻ വി ആർ യങ്.
നാം ചെറുപ്പമായിരിക്കുമ്പോൾ വളരെ കടുപ്പമുള്ളവരാണ് നാം.
ഐ നോ ഐ വാസ് റാഡിക്കലി കൺവേർട്ടഡ് ആൻഡ് ഐ വാസ് വെരി ഹാർഡ് വെൻ ഐ വാസ് യങ്.
ഞാൻ വീണ്ടും ജനം പ്രാപിച്ചപ്പോൾ വളരെ റാഡിക്കലായിട്ട് നല്ലൊരു ചേഞ്ചസ് എടുത്തു. ഞാൻ വളരെ കടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു.
ഐ ഫൗണ്ട് ത്രൂ ദി ഇയേഴ്സ് വിതൗട്ട് കോംപ്രമൈസിംഗ് മൈ ഓൺ കൺവിക്ഷൻ.
എന്നാൽ എന്റെ ബോധ്യങ്ങളിൽ ഒരു ഒത്തുപൊരുത്തം കൊടുക്കാതെ തന്നെ
വി കുഡ് ബിക്കം ഗ്രേഷ്യസ് ആൻഡ് ജെന്റിൽ ടുവേർഡ്സ് അതർ പീപ്പിൾ ഹു ഡോണ്ട് ഹോൾഡ് മൈ കൺവിക്ഷൻ.
എന്റെ ബോധ്യങ്ങളോട് ഒരുമിക്കാത്ത മറ്റു പലരോടും നമുക്ക് കൃപയോടും അവരോട് നമുക്ക് നല്ല മനസ്സോട് ഇടപെടാൻ പറ്റും.
വി ബിക്കം വൈസർ ജെന്റിലർ.
നാം പിന്നെയും കുറച്ചുകൂടെ ജ്ഞാനിയും കുറച്ചുകൂടെ സൗമ്യതയുള്ളവരായിട്ട് മാറുന്നു.
യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ടു മൈ ഏജ് ടു ബിക്കം ലൈക്ക്.
എന്റെ അതേ പ്രായത്തിൽ നിങ്ങൾ വരണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഈ അനുഭവം പ്രാപിച്ചതിനെക്കാട്ടിൽ ഒരുപാട് ചെറുപ്പമായിരിക്കുമ്പോൾ നല്ല അനുഭവത്തിൽ വരാം.
ഗ്രേഷ്യസ് ടു അതർ,
മറ്റുള്ളവരുടെ കൃപയോടുകൂടി സംസാരിക്കാൻ
ഇടപെടാനൊക്കെ.
കർത്താവ് ഇവിടെ പറയുന്നുണ്ട് ഈ പരീക്ഷൻ ചുങ്കക്കാരനെ നിന്ദിക്കുന്നതായിട്ട്.
ബിക്കോസ് ഹി ഫെൽറ്റ് ഐ ആം സോ മച്ച് ബെറ്റർ ദാൻ ഹിം.
പരീക്ഷൻ കരുതുന്നു ഈ ചുങ്കക്കാരനെക്കാൾ താൻ ഒരുപാട് നല്ലവനും.
ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ദീസ് ഫാരിസീസ് നെവർ ഗോട്ട് ഗ്രേസ്.
അതുകൊണ്ടാണ് പരീഷന്മാർക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിഞ്ഞത്.
ഓൾ ദെയർ റൈച്ചസ്നെസ് വാസ് ഗുഡ്.
അവരുടെ നീതിപ്രവൃത്തികൾ നല്ലതായിരുന്നു.
ബട്ട് ഓൾ ദാറ്റ് റൈച്ചസ്നെസ് വാസ് സ്പോയിൽഡ്.
പക്ഷേ അവരുടെ ആ നിന്ദ കാരണം, നിഗളം കാരണം അവരുടെ ആ നല്ല നീതി പ്രവർത്തനമെല്ലാം താറുമാറായി പോയി.
ഹ്യൂമൻലി സ്പീക്കിംഗ് ഇഫ് യു ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ദ ഫാരിസി ആൻഡ് യു ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ദിസ് പബ്ലിക്കൻ.
മനുഷ്യത്വപരമായിട്ട് നോക്കുമ്പോൾ പരീശന്റെയും ചുങ്കക്കാരന്റെ ജീവിതം നോക്കുമ്പോൾ
എനി ഹ്യൂമൻ ബീയിങ് വുഡ് ഹാവ് സെഡ് ദിസ് ഫാരിസി ഈസ് 10 ടൈംസ് ബെറ്റർ ദാൻ ദാറ്റ്
ചീറ്റിംഗ്
ടാക്സ് കളക്ടർ.
ഏത് മനുഷ്യനും ഒറ്റനോട്ടത്തിൽ പറയാൻ പറ്റും ഈ ചുങ്കക്കാരനെക്കാൾ എത്രയോ നല്ലവനാണ് പരീക്ഷൻ. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു,
ചുങ്കക്കാരൻ
പരീക്ഷന് എല്ലാ യോഗങ്ങൾക്കും കടന്നു വരുന്നു, ചുങ്കക്കാരൻ വല്ലപ്പോഴും കടന്നു
വരുന്നു.
ചുങ്കക്കാരന് പരീക്ഷനാണെങ്കിൽ ദശാംശം കൊടുക്കുന്നു. ചുങ്കക്കാരൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്നു.
Humanly speaking, Pharisee was a much better person.
മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുമ്പോൾ പരീശൻ ചുങ്കക്കാരനെ എത്രയോ ഭേദമാണ്.
God's ways are not our ways.
നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ.
And God looks at people very differently from the way we look at them.
നാം കാണുന്നതിലും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം ആളുകളെ നോക്കുന്നത്.
So we have to humble ourselves and acknowledge that many of us could be a long way from God who doesn't despise anybody.
നാം അതുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തണം, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കേണ്ടതിനായിട്ട്.
സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ഹാവ് ടു കോംപ്രമൈസ് എനി ഓഫ് ഔർ കൺവിക്ഷൻസ്.
അതുകൊണ്ട് ഇത് അർത്ഥമാക്കുന്നില്ല നമ്മുടെ ബോധ്യങ്ങള് നാം അത് വിട്ടുകളയണമെന്നോ അതൊരു
പൊത്തുപരിത്തമാക്കണമെന്നോ
യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരുവാനായിട്ട് പരീശന് ചുങ്കക്കാരനെ പോലെ ആവണമെന്നില്ല. യേശു കർത്താവ് പാപമില്ലായിരുന്നു, എന്നാൽ പാപികളെ അധികം സ്നേഹിച്ചിരുന്നു.
This is the difference between Christ and the Pharisee.
ഇതായിരുന്നു ക്രിസ്തുവും പരീശനും തമ്മിലുള്ള വ്യത്യാസം.
There was righteousness, but there was no humility with the Pharisee.
പരീശനില് നല്ല നീതി പ്രവർത്തനം ഉണ്ടായിരുന്നു, എന്നാൽ ദൈവകൃപയില്ലായിരുന്നു.
I have discovered that is the easiest thing in the world for God to bless somebody.
ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം, ദൈവത്തിന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്,
but the most difficult thing for God to do is to bless somebody and then keep him humble after that.
എന്നാല് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം അവനെ അനുഗ്രഹിച്ചിട്ട് താഴ്മയിൽ നിർത്തുവാനായിട്ടുള്ളതാണ്.
See, I've seen the development of many believers over 30 years in our churches.
ഞാൻ കണ്ടിട്ടുണ്ട് 30 വർഷമായിട്ട് നമ്മുടെ ചർച്ചില് പലരുടെയും ആത്മീയ വളർച്ച.
I have seen how God has blessed people amazingly, spiritually, materially.
ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
And I've seen a sad thing.
ഞാൻ ദുഃഖകരമായ മറ്റൊരു കാര്യം കൂടി കണ്ടിട്ടുണ്ട്.
God blesses somebody materially and then they become proud.
ദൈവം ഭൗതികമായിട്ട് ചിലരെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അവർ നിഗളികളായിട്ട് മാറുന്നു.
And they fall away.
അവർ ആ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു.
That's sad.
അത് വളരെ ദുഃഖകരമാണ്.
Very easy for God to bless them.
ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്.
But when he blessed them to keep them humble after that is very difficult.
എന്നാൽ അവരെ അനുഗ്രഹിച്ചിട്ട് പിന്നീട് താഴ്മയിൽ നിർത്തുവാനായിട്ട് വലിയ പ്രയാസമാണ്.
The same thing spiritually I've also seen with some very fine young people whom we had.
വളരെ നല്ല ചെറുപ്പക്കാരിലും ഞാൻ ഇത്
really, I was so thrilled to see the way they're developing.
അവര് ചെറുപ്പക്കാര് നന്നായിട്ട് ആത്മീയ വളർച്ച.
Right from the beginning, I think of many young people I know.
എനിക്കറിയാവുന്ന വളരെ നല്ല ചെറുപ്പക്കാരായ
യൗവനക്കാര്.
ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്.
Maybe one of the mistakes I made was publicly appreciate them.
ഞാൻ പൊതുവില് അവരെ അവനന്ദിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അതൊരു തെറ്റായിരിക്കാം.
But it went to their head.
എന്നാൽ അത് അവരുടെ ബുദ്ധിയിൽ ചെന്നിട്ട്
and they became puffed up and they fell away.
അവരെ ആ നിഗളികളായിട്ട് അവരെ വിശ്വാസത്തിൽ വീണുപോയി.
That is the great danger.
അതൊരു വലിയ അപകടമാണ്.
You know how Paul says to Timothy.
നിങ്ങൾക്കറിയാമല്ലോ പൗലോസ് തിമത്തിയോസിനോട് പറയുന്നത്.
1 Timothy and chapter 3.
1 തിമത്തിയോസ് 3 അധ്യായത്തിൽ
he's telling him Timothy was an older brother in Ephesus and he was telling Timothy how to appoint elders in that church.
എഫെസോസ് സഭയിലെ മുതിർന്ന ഒരു സഹോദരനായിരുന്നു തിമത്തിയോസ്. തിമത്തിയോസ് എങ്ങനെയാണ് അവിടെയുള്ള മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനെ കുറിച്ച് പൗലോസ് തിമത്തിയോസിനോട് പറയുകയായിരുന്നു.
Now you got to be careful when you appoint elders.
മൂപ്പന്മാരെ നിയോഗിക്കുമ്പോൾ നീ അധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു.
And he said in verse 6, don't appoint a new convert as an elder because he can get puffed up and fall into the condemnation incurred by the devil.
ആറാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിക്ഷണം അരുത്.
So that's the one New Testament verse that tells us that the devil fell by pride.
ഇതാണ് ആ പുതിയ നിയമത്തിലെ പുതിയ നിയമയിലെ നിഗളിച്ചിട്ട് പിശാചിന് ശിക്ഷാവിൽ അകപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വാക്യം.
That's the only verse in the New Testament that teaches that.
പുതിയ നിയമത്തിലെ ഈ ഒരൊറ്റ വാക്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
In the Old Testament you read it in Isaiah 14.
പഴയ നിയമത്തിലെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നു. 14 വാക്യം.
എസെക്കിയേൽ 28.
എസെക്കിയേൽ 28 അധ്യായത്തിൽ അത് വായിക്കുന്നു.
And he says this danger is especially for new converts.
ഈ ഒരു അപകടം എന്ന് പറയുന്നത് പുതുതായിട്ട് വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക്
young person
അല്ലെങ്കിൽ ചെറുപ്പക്കാർ അല്ലെങ്കിൽ യൗവനക്കാരെ
കുറിച്ച്. If you make somebody an elder and suddenly it goes to his head, hey, I'm somebody important here.
ചെറുപ്പമായുള്ള ഒരാളെ മൂപ്പസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, അവര് തന്നെ ഏതോ ഒരു പ്രാധാന്യമുള്ള അംഗമായിട്ട് തോന്നുന്നു, അങ്ങനെ അത് ബുദ്ധിയിലേക്ക്.
And then they destroy themselves.
അവരെ തന്നെ നശിപ്പിക്കുന്നു.
So Paul says to Timothy, don't destroy these poor young people.
പൗലോസ് പറയുന്ന തിമത്തിയോസിനോട് ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കരുത്.
They may be good zealous brothers but don't destroy them by suddenly promoting them to some
place. അവര് പക്ഷേങ്കിലും നല്ല തീഷ്ണതയുള്ള ചെറുപ്പക്കാരായിരിക്കാം, എന്നാൽ അവരെ നശിപ്പിക്കരുത്.
Because
കാരണം
it's difficult for them to handle a position of honor.
ഈ മാനം അന്വേഷിക്കുക, ആ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും അവർക്ക്.
This verse teaches us it's very difficult to be an elder and be humble.
ഈ ഒരു വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ആ താഴ്മയിൽ നിൽക്കുവാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്.
ഇറ്റ്സ് വെരി ക്ലിയർ,
വളരെ വ്യക്തമാക്കുന്നു. അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന മൂപ്പനായ സഹോദരന് പിശാചിന്റെ ശിക്ഷാവിധിയിൽ വീഴാൻ വളരെ
എളുപ്പമാണ്.
ഇവിടെ പറയുന്നില്ല ഒരു മൂപ്പന് വ്യഭിചാരത്തിലോ മോഷണത്തിലോ പിടിച്ചുവെന്ന്, എന്നാൽ നിഗളത്തിൽ വീണുപോയെന്നാണ് പറയുന്നത്.
And that's the thing that can spoil everything else.
ആ ഒരു കാര്യം മറ്റ് എല്ലാത്തെയും നശിപ്പിക്കാൻ കഴിയും.
When we look at the life of Job in the Old Testament,
പഴയ നിയമത്തിൽ യോബിന്റെ ജീവിതം നാം ശ്രദ്ധിക്കുമ്പോൾ,
God could certify about him to the devil that he was the most perfect, most upright man in the whole world.
ദൈവത്തിന് ഇങ്ങനെ സാക്ഷ്യം പിശാചിനോട് യോബിനെ കുറിച്ച് പറയുവാൻ കഴിയുമായിരുന്നു, സകല ലോകത്തിലും നിഷ്കളങ്കനും നീതിമാനുമായിരുന്നുവെന്ന്.
Then why did God make this most perfect man in the whole world go through all that trouble?
എന്തുകൊണ്ടാണ് ദൈവം ഏറ്റവും പൂർണ്ണതയുള്ള മനുഷ്യനെ ശോധനയുടെ വഴിയിൽ കൂടി കടത്തിവിട്ടത്?
See, most people have an idea that if you are such a perfect upright man, you won't have any problems.
പലരും ചിന്തിക്കുന്നത് നിങ്ങൾ നേരായ നീതിയോട് നടക്കുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല.
It's only the ungodly people who have a lot of problems.
ദൈവമില്ലാതെ നടക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതാണെന്ന് ചിന്തിക്കുന്നത്.
Job is the first book of the Bible written, by the way.
നിങ്ങൾക്കറിയാമല്ലോ യോബിന്റെ പുസ്തകമാണ് ബൈബിളിൽ ഏറ്റവും ആദ്യമായിട്ട് എഴുതപ്പെട്ടത്.
Because Genesis was written by Moses, who lived many years after Job.
ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശ യോബ് ജീവിച്ച ഒരുപാട് നാളുകൾക്ക് ശേഷം ജീവിച്ചിരുന്നു.
Out of all the 66 books in the Bible,
66 പുസ്തകങ്ങളിലും
there's only one book that has no connection with Abraham, Isaac and Jacob.
ഈ ഒറ്റ പുസ്തകമാണ് അബ്രഹാമിനെയോ ഇസ്ഹാക്കിനെയോ യാക്കോബിനെയോ കുറിച്ച് ഒരു ബന്ധമില്ലാത്ത.
All the other books have some connection with.
മറ്റു എല്ലാ പുസ്തകങ്ങളിലും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെ കുറിച്ച് ഒരു ബന്ധമുണ്ടെന്ന് ഈ ഒരു
പുസ്തകത്തിലില്ല.
യോബിന്റെ പുസ്തകത്തിൽ
അപ്പാർട്ട് ഫ്രം ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്,
അബ്രഹാമിനെയും ഇസ്ഹാക്കിനേക്കാൾ ഒരുപാട് മുൻപാട് ജീവിച്ചു.
Probably before Abraham.
ഒരുപക്ഷേ അബ്രഹാമിനെ മുൻപായിട്ട്.
He wrote this probably about himself.
ഒരുപക്ഷേ യോബ് സ്വയമായിട്ട് എഴുതിയതായിരിക്കും ഈ പുസ്തകം.
And in the first book of the Bible, what does God say?
നിങ്ങൾക്കറിയാമോ ആദ്യമായിട്ട് എന്താണ് ആ വചനത്തിൽ പറയുന്നത്?
The first book that God writes for man.
ആദ്യ പുസ്തകം ദൈവം മനുഷ്യർക്കായിട്ട് എഴുതുന്നു.
That a man can be totally righteous in so many areas.
ഒരു മനുഷ്യന് ഒരുപാട് മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ നന്നായിട്ട് നീതിയോട് ജീവിക്കാമെങ്കിൽ തന്നെയും ഒരു വലിയ പ്രശ്നമുണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു
കാര്യമാണ്.
ഞാൻ യോബിന്റെ പുസ്തകം 29 അധ്യായം വായിച്ചപ്പോൾ,
and chapter 30 and 31, you read those three chapters sometime.
നിങ്ങൾ ചിലപ്പോൾ ഈ മൂന്ന് അധ്യായങ്ങളും വായിക്കുക.
I would really encourage you to read those three chapters.
ഈ മൂന്ന് അധ്യായങ്ങളും വായിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
29 to 31.
യോബ് 29:30-31.
I tell you, I was ashamed of my righteousness.
ഞാൻ എന്റെ ആ നീതിയിൽ ഞാൻ ലജ്ജിച്ചു പോയിരുന്നു.
This man was such a righteous man.
ഈ മനുഷ്യന് വളരെ നേരുള്ളവനായിരുന്നു.
He says, verse 12:29, I helped the poor people.
29:12 നിലവിളിച്ചു എളിയവനെയും അനാഥനെയും
തുണയെ
സഹായിച്ചു.
വിധവയുടെ
ഹൃദയം സന്തോഷം സന്തുഷ്ടമാക്കി.
And if I saw a blind man, verse 15, I, you know, was eyes to him, that means I helped him cross the road or something.
ഒരു കുരുടനെ കണ്ടാൽ ഞാൻ അവനെ കണ്ണായിരുന്നു, കാരണം അവന് വഴി കടന്നു പോകണമെങ്കിൽ.
Or I was feet to the lame, that means he helped the lame people.
ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു.
And in chapter 31 he says,
31 വീണ്ടും യോബ് പറയുന്നു,
I was very careful with my eyes not to lust with my eyes.
കണ്ണുകൊണ്ട് പാപം ചെയ്യാതിരിക്കേണ്ടവനായിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു.
This is something long before Matthew chapter 5.
ഇത് മത്തായിയുടെ സുവിശേഷം 5 ഒരുപാട് മുൻപുള്ള ഒരു കാര്യമാണ്.
I was very careful with my eyes. The first book of the Bible is written.
ബൈബിളിലെ ഏറ്റവും ആദ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്.
Now,
ഞാൻ എന്റെ കണ്ണുമായിട്ടൊരു നിയമം.
He didn't read the Sermon on the Mount to get that attitude.
ഈ ഒരു അനുഭവം പ്രാപിക്കാനായിട്ട് ഗിരിപ്രഭാഷണം യോബ വായിച്ചിരുന്നില്ല.
This is verse 29. I did not rejoice if my enemy was destroyed.
29-ൽ പറയുന്നു, എന്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിച്ചില്ല.
He was so careful in all these things, which is almost like the Sermon on the Mount.
മലയിലെ പ്രസംഗം പോലെ തന്നെ എല്ലാ മേഖലകളിലും യോബ വളരെ,
so many areas,
പല മേഖലകളിലും.
Another place he says, I didn't make gold my God.
മറ്റൊരു സ്ഥലത്ത് പറയുന്നു, സ്വർണത്തെ എന്റെ ദൈവം ഞാൻ ദൈവമാക്കിയില്ല.
This man had such uprightness.
ഈ മനുഷ്യന് ഇത്ര നീതിയോട് നേരുള്ളവനായി ജീവിച്ചു.
Verse 31:24. If I put my confidence in gold or called fine gold my trust, if I gloated because my wealth was great,
ഞാൻ പൊന്ന്
because my hand had secured so much,
ഞാൻ പൊന്നിന്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ ധനം വളരെ ആയിരിക്കും.
Tell you, he was so much better than most Christians.
ഞാൻ പറയുന്നു, മിക്ക ക്രിസ്ത്യാനികളെക്കാട്ടിലും യോബ വളരെ നല്ലവനും ഭക്തനുമായിരുന്നു.
But he had one serious problem.
ഒരു പ്രധാന പ്രശ്നം യോബിനുണ്ടായിരുന്നു.
And you know, God was like a father.
നിങ്ങൾക്കറിയാമോ, ദൈവം ഒരു പിതാവിനെ പോലെയായിരുന്നു.
He looked at his son getting 98%.
ഒരു മകന് 98% മാർക്ക് വാങ്ങിക്കുന്നതിനെ പോലെ.
And saying to him, son, I want you to get 100%.
ഒരു മകനോട്, അല്ലെങ്കിൽ 98% മാർക്ക് മേടിക്കുന്ന മകനോട് ഇങ്ങനെ പറയുന്ന ഒരു പിതാവിനെ പോലെ, മക, നീ 100% വാങ്ങിക്കണം.
Some others are getting 20-30%. God says, okay, forget them.
ചിലര് 20-30% മാർക്ക് വാങ്ങിക്കുമ്പോൾ ദൈവം പറയുന്നത് വിട്ടുകളഞ്ഞു.
But this 98% fellow, he says, Job, you can do better than that. You get
98 മാർക്ക് മേടിച്ച യോബിനോട് ദൈവം പറയുന്നത് നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അധികം
100%. He was better than everybody else in the world.
മറ്റ് എല്ലാവരെക്കാളും വളരെ ഭേദപ്പെട്ട നല്ലവനായിരുന്നു യോബ്.
Missing something.
എന്നാൽ ചിലത്
spoiled everything.
മറ്റുള്ളതിനെ നശിപ്പിക്കുന്ന ചിലത് യോബിലുണ്ടായിരുന്നു.
What do you think that was?
നിങ്ങൾക്കറിയാമോ എന്തായിരുന്നു?
He was proud of his righteousness.
അവന്റെ നീതിയില നല്ല പ്രവൃത്തികളിൽ അവനെ നിഗളിയായിരുന്നു.
God blessed him and he became righteous.
ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ അവന് നേരുള്ളവനായിട്ട് മാറി.
But
പക്ഷേ
he could not remain in humility.
അവന്റെ താഴ്മയിൽ തുടരുവാൻ കഴിഞ്ഞില്ല.
So the first book of the Bible teaches us this truth.
അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും ആദ്യ പുസ്തകം ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നു.
It's very easy for God to bless a man.
ദൈവത്തിന് ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്.
10 good healthy children.
10 ആരോഗ്യമുള്ള കുട്ടികളെ കൊടുത്തുകൊണ്ട്,
plenty of property and business.
ഒരുപാട് ധനങ്ങളും ഒരുപാട് ബിസിനസ്സുകളും കൊടുത്തുകൊണ്ട്.
It says he was the wealthiest man in that part of the world.
ഇവിടെ പറയുന്നത് ആ ആ സ്ഥലത്ത് ഏറ്റവും ധനികനായിരുന്നു.
He was the most spiritual man in the world.
ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും ആത്മീയ വ്യക്തിയും കൂടിയായിരുന്നു.
But it was very difficult for God to bless a man and keep him humble.
എന്നാൽ ദൈവത്തിന് ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചിട്ട് അവനെ താഴ്മയിൽ നിർത്തുവാനായിട്ട് വലിയ പാടായിരുന്നു.
You know, like this illustration I have often used.
ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉപമ നിങ്ങളോട്.
You are this first-class cook who makes a first-class chicken curry.
നിങ്ങൾ ഒരു പക്ഷേങ്കിൽ നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു ഒന്നാം ക്ലാസ് കുക്ക് ആണ്.
Then you put one dead lizard inside.
ആ നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ചത്ത പല്ലി ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
It's not accidental. You put it to add to the taste.
അത് അപകടമല്ല. കുറച്ചുകൂടെ രുചി വർദ്ധിക്കുവാനായിട്ട് ഈ ചത്ത പല്ലിയിട്ടു.
This is exactly what happened to Job.
ഇതാണ് യോബിന് സംഭവിച്ചത്.
You look at chapter 29:30-31. This is a first class curry.
നിങ്ങൾ നോക്കുക, 29-30-31 അധ്യായങ്ങളിൽ നല്ല ഒന്നാന്തരം കറിയാണ് അവിടെ.
And he spoils the whole thing with this dead lizard called spiritual pride.
ആത്മീയ നിഗളമാകുന്ന ഈ ചത്ത പല്ലിയെ ഇട്ട് ഈ മൂന്ന് അധ്യായങ്ങളും.
So this 98% that he got becomes zero.
98% കിട്ടിയത് അത് വെറും ശൂന്യമായിട്ട് മാറുന്നു.
You probably seen the snakes and ladders game where you can go run right up to 98 and then come all the way back to 1.
നിങ്ങൾക്ക് പാമ്പും കട്ടയ പടം അറിയാമല്ലോ. നിങ്ങൾക്ക് പെട്ടെന്ന് 98 വരെ പോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ താഴോട്ട് സൂര്യ സീറോയിലേക്ക് വരാൻ പറ്റും.
I used to play that game and that happened to me often. Boy, just two more marks and I'm way back to 1.
ഞാൻ പലപ്പോഴും കളി കളിക്കാറുണ്ട്. ഞാൻ 98 ൽ പോയിട്ട് പെട്ടെന്നായിരിക്കും താഴോട്ട് വരുന്നത്.
That's what happens here.
അതാണ് ഇവിടെയും
all these points you spend so much time getting and then you come all the way back down to one.
നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ കിട്ടിയിട്ട് പെട്ടെന്നാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്.
That is the condition of lots and lots of believers.
പല വിശ്വാസികളുടെയും അവസ്ഥ ഇങ്ങനെയാണ്.
Why do I say that to you?
ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്?
Because we are not pursuing worldliness. We are trying so hard to pursue righteousness in our life.
ഞാൻ എന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ നീതിയിലേക്ക് നാം മുൻപോട്ട് പ്രയാണം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്.
If you were a bunch of worldly Christians who couldn't care less for righteousness, I wouldn't give you this message.
നിങ്ങൾ ഒരുപക്ഷേങ്കിൽ ആ ലൗകികന്മാരായിരുന്നുവെങ്കിൽ ഈ ഒരു സന്ദേശം ഇന്നുമായിട്ട് ഞാൻ നിങ്ങൾക്ക്
തരികയായിരുന്നു.
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നാം ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട വലിയൊരു അപകട
കാണിയാണിത്.
നാം എല്ലാ മേഖലകളിലും ശുദ്ധീകരണം പ്രാപിച്ചിട്ട് മറ്റുള്ളവരെ നിന്ദിക്കാൻ കഴിയും. അത് ചത്ത പല്ലിയാണത്. ദൈവം പറയുന്നത് എനിക്ക് ആ കറി വേണ്ടെന്നാണ്.
സോ ഇറ്റ് വാസ് ടു റിമൂവ് ദാറ്റ് pride that God took Job through all those trials.
ആ നിഗളം എടുത്തു മാറ്റുവാനായിട്ട് ദൈവം യോബിനെ ശോധനയുടെ വഴിയിൽ കൂടി കടത്തിവിട്ടു.
And that's what God accomplished when he finally finished with Job.
ദൈവം യോബിനെ ആ പരീക്ഷ അവസാനിച്ചപ്പോൾ ആ ഒരു കാര്യം സാധിച്ചെടുത്തു.
Where all his defense of himself was finished.
അവന്റെ ആ എല്ലാ പ്രതിയോഗങ്ങളും എല്ലാം അവിടെ വെച്ച് തീർന്നു.
And he said in chapter 40
40th അധ്യായത്തിൽ യോബ് പറയുന്നു,
Lord, verse 4,
നാലാം വാക്യത്തിൽ,
I am nothing.
എനിക്ക് ഒന്നും തന്നെ പറയുവാനായിട്ട് കഴിയുന്നില്ല.
What did he say till then?
എന്താണ് അതുവരെ എന്താ പറഞ്ഞതെന്ന് അറിയാമോ?
I have not lusted with my eyes.
ഞാൻ എന്റെ കണ്ണുകൊണ്ട് മോഹിച്ചിട്ടില്ല.
I have not worshipped gold.
ഞാൻ സ്വർണത്തെ ആരാധിച്ചില്ല.
The poor.
ഞാൻ പാവപ്പെട്ടവരെ
സഹായിച്ചിട്ടില്ല.
അനാഥരെ വിധവമാരെ ഞാൻ
സഹായിച്ചിട്ടില്ല.
നോക്കുക, ദൈവത്തിൽ നിന്നും വലിയ മാർക്കുകൾ
മേടിക്കുവാനായിട്ട്
നോക്കുക. ആ പാമ്പും കട്ടയ കളി പോലാണ് പുതുക്കെ പുതുക്കെ മുകളിലേക്ക് കയറി
പോകുന്നു.
ഇത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ 98 ചെന്ന് നിൽക്കുന്നു. ദൈവം പറയുന്നു, ഓക്കെ, ഞാൻ തിരിച്ച് ആ സീറോയിലേക്ക്
പോവുക.
അതുകൊണ്ട് അത് അവനെ താഴ്മയിലേക്ക് ഇറക്കി. അവൻ പറയുന്നു, ഞാന് ഒന്നുമല്ലാത്തവനാണ്.
I've got nothing to say.
എനിക്കൊന്നും തന്നെ പറയുവാനില്ല.
I see that all my righteousness is like filthy rags.
ഞാൻ എന്റെ എല്ലാ നീതിപ്രവൃത്തികളും കറുപിടിച്ച തുണി പോലെയാണ്.
And chapter 42 verse 6, I repent in dust and ashes.
42:6 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന്
അനുഭവം. Take back everything that I have said.
ഞാൻ പറഞ്ഞത് സകലതും ഞാൻ തിരിച്ചെടുക്കുന്നു.
സോ
അതുകൊണ്ട്
I believe that we need to go through that experience too.
ഞാൻ വിശ്വസിക്കുന്നു നമ്മളും ഈ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു.
Because God gives his grace to the humble.
ദൈവം താഴ്മയുള്ളവർക്കാണ് അവന്റെ കൃപ കൊടുക്കുന്നത്.
And if you want to grow in grace, you have to grow in humility.
നിങ്ങൾ കൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്മയിൽ വളരണം.
All your righteousness is useless if it's not coupled with humility.
താഴ്മയുടെ കൂടെ നിങ്ങൾക്ക് ആ നീതിപ്രവൃത്തി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നീതിപ്രവൃത്തികൾ ഒന്നും തന്നെയല്ല.
You look down on someone because that person is doing something which you don't do.
നിങ്ങൾ ചെയ്യാത്തൊരു പ്രവൃത്തി മറ്റൊരു വ്യക്തി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവനെ നിന്ദിക്കുകയാണെങ്കിൽ.
Or you despise someone because of the way they dress.
അവര് മറ്റുള്ളൊരു വ്യക്തി അവരെങ്ങനെ വസ്ത്രം ധരിക്കുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ അവരെ താഴ്ത്തിക്കെട്ടുന്നുവെങ്കിൽ, ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ പറയുന്നെങ്കിൽ നല്ലതാണ്.
പക്ഷെ
നോക്കുക, ഒരു ചത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു ചത്ത പല്ലിയിട്ട് എല്ലാം നശിപ്പിച്ചു.
യു ഡിസ്പൈസ് സംബഡി എൽസ്.
നിങ്ങൾ മറ്റുള്ളവരെ നിന്ദിക്കുന്നു.
You know, I have met so many sisters who remove their ornaments, which is a good thing.
ഞാന് പല സഹോദരിമാരെയും കണ്ടിട്ടുണ്ട്, അവര് സ്വർണം അവര് ഊരുന്നു, നല്ല കാര്യമാണ്.
But then they put a dead lizard in that curry. How is that?
എന്നാൽ അറിയാമോ, അവര് ആ കറിയില ഒരു ചത്ത പല്ലി ഇടുന്നു.
എങ്ങനെയാണ്
സ്വർണം ധരിക്കുന്ന മറ്റു സഹോദരിമാരെ കാണുമ്പോൾ അവരവരെ നിന്ദിക്കുന്നു.
That's how everything is spoiled.
അതുകൊണ്ടാണ് അങ്ങനെയാണ് എല്ലാം.
It says, let no one suffer as a busybody in other people's matters.
പറയുന്നത് മറ്റൊരു വ്യക്തി പരകാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട്
no Don't be a busybody in other people's affairs.
മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നാം അധികം ഇടപെടുന്നവരായി തീരരുത്.
Let them mind their own business.
അവർ അവരുടെ കാര്യം ചെയ്യട്ടെ.
If they don't want to obey God somewhere, that's between them and God. It's not about their job.
ഒരു പ്രത്യേക മേഖലയിൽ അവർക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ വിടുക. അവരെ ദൈവത്തോട് കണക്ക് തീർക്കട്ടെ.
One of the great revelations we need is that God has not appointed us to judge anybody.
ഒരു വലിയ മഹത്തരമായ ഒരു വെളിപ്പാട് നമുക്ക് കിട്ടേണ്ടത് മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് ദൈവം നമ്മെ ആരെയും ന്യായകർത്താവാക്കി വെച്ചിരിക്കുന്നില്ല. ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് അത് മനസ്സിലായോ?
That's what the Pharisees did not understand.
അതാണ് പരീശന്മാർക്ക് മനസ്സിലാക്കാൻ.
It's not a question of what we say. It's not a question of what we say.
നാം എന്തു പറയുന്നു അതിനെ കുറിച്ചല്ല.
I judge a person in my heart.
എന്റെ ഹൃദയത്തിൽ ഞാൻ ആ വ്യക്തിയെ വിധിക്കുന്നുവെങ്കിൽ.
Do you know what you are doing?
നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
You are setting yourself up as God.
നിങ്ങൾ ദൈവത്തിന് തുല്യമായിട്ട് നിങ്ങളെ കാര്യങ്ങളെ ആ ദൈവ തുല്യമായി കാണുന്നു.
I am very thankful for this verse.
ഞാൻ ഈ ഒരു വാക്യത്തിന് വളരെ നന്ദിയുള്ളവനാണ്.
James chapter 4 verse 12.
യാക്കോബ് 4:12.
Please remember this verse all your life. It will be a great salvation for you. And will save you from putting dead lizards into your curry.
നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു വലിയ രക്ഷ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, ചത്ത ആ പല്ലിയെ ഇടുന്നതിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും.
What is this verse say?
എന്താണ് ഈ വാക്യം പറയുന്നത്?
There is only one lawgiver and one judge.
ഇവിടെ പറയുന്നത് ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ.
Who are you to judge your neighbor?
നിങ്ങൾ ആരാണ് കൂട്ടുകാരനെ വിധിപ്പാൻ?
There is only one judge.
ന്യായാധിപതി ഒരുവനേ ഉള്ളൂ.
If you get a revelation on that,
നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വെളിപ്പാട് കിട്ടുന്നു.
There is only one judge.
ഒരാൾ മാത്രമേ ന്യായാധിപതിയായിട്ടുള്ളൂ.
And not only one judge. There is only one lawgiver.
അത് മാത്രമല്ല, ഒരു ന്യായപ്രമാണകർത്താവുമേ ഉള്ളൂ.
You can't make laws for other people.
മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക്
The Christian world is full of churches that make laws for other people which are not in the Bible.
Christian world എന്ന് പറയുന്നത് ബൈബിളിൽ കാണാത്ത പല നിയമങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു.
They make laws and judge people for not obeying those laws.
അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, നിയമങ്ങൾ അനുസരിക്കാത്തവരെ അവർ വിധിക്കുന്നു.
I say God says he is the only lawgiver.
ദൈവം പറയുന്നു അവൻ മാത്രമാണ് ന്യായപ്രമാണകർത്താവ്.
He is the only judge.
അവൻ മാത്രമാണ് ന്യായാധിപതി.
And if you judge another person,
നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുകയാണെങ്കിൽ,
the seat of God,
ദൈവത്തിന്റെ ആ സീറ്റ് നിങ്ങളെ കൈക്കലാക്കുന്നു.
You say, but I never said anything.
നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും, ഞാൻ ഒന്നും തന്നെ അങ്ങനെ പറഞ്ഞില്ല.
You don't have to say anything.
നിങ്ങൾ പറയണമെന്നില്ല.
Pride is not in words. Pride is in your heart.
നിങ്ങൾ ഒന്ന് പറയുന്നത് അധരങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിലാണ്.
I'm telling you things I've discovered myself.
ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്.
Same as mine, and that's how I discover these things.
ഒരു എന്റെ ജഡവും വ്യത്യസ്തമല്ല, ഞാൻ കണ്ടുപിടിച്ചു എന്നില്ല.
You know when John says in 1 John 2.
ഒന്ന് യോഹന്നാന്റെ ലേഖനം
chapter 2
രണ്ടാം അധ്യായത്തിൽ
he says children you know that the antichrist is coming verse 18
18 വാക്യത്തിലെ കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാണ് എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്
you all heard there is an antichrist coming in the world who is going to rule the world
നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു എതിർക്രിസ്തു വരുന്നുണ്ട് ലോകത്ത്
but he says there are little antichrists already here
യോഹന്നാൻ പറയുന്നത് ഇവിടെ ചെറിയ എതിർക്രിസ്തുകൾ ഇപ്പോഴേ ഉണ്ട്
And where are these antichrists? In which country are they?
ഏത് രാജ്യത്തിലാണ് ഈ ചെറിയ എതിർക്രിസ്തുക്കൾ?
Are they in Europe?
അവിടെ അവർ യൂറോപ്പിലാണോ?
Or in Israel?
അവർ ഇസ്രായേലിലാണോ?
Or in Iran?
അവർ ഇറാനിലാണോ?
No, he says they are in the church.
അവർ പറയും യോഹന്നാൻ പറയുന്നത് സഭയിലാണത്.
It says in the next verse, they went out from our midst.
അവർ പറയുന്നത് 19 വാക്യത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയെന്നാണ്
But they were not really belonging to us.
അവര് നമുക്കുള്ളവരായിരുന്നില്ല.
If they had been of us, they would have remained with us.
നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ അവര് നിൽക്കുമായിരുന്നു.
The preaching of John the Apostle was so strong that all the antichrists left the church.
യോഹന്നാന്റെ സന്ദേശം വളരെ ശക്തിയുള്ളതായിരുന്നുകൊണ്ട് ഈ എതിർക്രിസ്തുക്കളൊക്കെ അവിടുന്ന് സ്ഥലമുള്ളതായിട്ട് വന്നു.
What is the mark of the antichrist?
നിങ്ങൾക്കറിയാമോ എതിർക്രിസ്തുവിന്റെ അടയാളം എന്താണ്?
Let me show you that in 2 Thessalonians chapter 2.
രണ്ട് തെസ്ലോനിക്കര് രണ്ടാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
And then you'll see how the antichrists are in the church.
അന്നേരം നിങ്ങൾക്ക് പറയാൻ പറ്റും എതിർക്രിസ്തു എങ്ങനെയാണ്.
Second Thessalonians 2.
രണ്ടാം അധ്യായത്തില്
He's talking about the Antichrist in verse 3 as the man of sin, the son of destruction.
ഇവിടെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് നാശയോഗ്യനും അധർമ്മമൂർത്തിയും.
That's his Antichrist.
അതാണ്.
What does he do?
എന്താണ് ചെയ്യുന്നത്?
In verse 4 it says he sits in the temple of God,
നാലാം വാക്യത്തിൽ പറയുന്നത്
displaying himself as God.
ദൈവത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം അവനെ നടിക്കുന്നു.
In the temple of God.
ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം അവനെ നടിക്കുന്നു.
The temple of God today is the church.
ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ദൈവസഭയാണ്.
So when a person sits in the church and acts like God, that's the Antichrist.
ഒരു വ്യക്തി ദൈവസഭയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ പോലെ നടിക്കുകയാണെങ്കിൽ
who is the person who sits in the church and acts like God?
ആരാണ് സഭയില ദൈവത്തെ പോലെ ഇരിക്കുന്നത്?
The one who judges other people.
മറ്റുള്ളവരെ വിധിക്കുന്നവന്.
Because there's only one judge, that's God.
ഒരു ന്യായാധിപതിയുള്ളത് ദൈവം മാത്രമാണ്.
If I sit here and look around and judge everybody else, I am the Antichrist.
ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ വിധിക്കുകയാണെങ്കിൽ ആ എതിർ ക്രിസ്തു ഞാൻ തന്നെയാണ്.
I'm sorry to say that in my younger days I had a lot of that spirit.
ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള ആത്മാവ് എന്നിലുണ്ടായിരുന്നു.
And I didn't get grace from God in those days.
ആ സമയങ്ങളിൽ ദൈവകൃപ എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല.
Because all my righteousness was destroyed with this one dead lizard lying inside.
എന്റെ എല്ലാ നല്ല പ്രവൃത്തികളും ഈ ഒരു ചത്ത പല്ലി കാരണം എല്ലാം നശിച്ചിരുന്നു.
I kept on trying to improve the curry, but this dead lizard is always lying inside.
ഞാൻ പിന്നെയും ആ കറി കുറച്ചുകൂടെ രുചികരമാക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ആ ചത്ത പല്ലി അവിടെ കിടക്കുന്നു.
In the church we cleanse ourselves, and this dead lizard is always lying inside.
സഭയിൽ നാമ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഈ ചത്ത പല്ലി അവിടെ കിടക്കുകയാണ്.
Spoils everything.
എല്ലാം നശിപ്പിക്കുമാറാക്കുന്നു.
A pride that makes us judge other people.
നിഗളം മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മെ
പ്രാപ്തരാക്കുന്നു.
മറ്റ് ഗ്രൂപ്പിൽപ്പെട്ടവരെ നാം വിധിക്കുന്നു.
We are not their judge.
നാം അവരുടെ ന്യായപ്രമാണകർത്താ
ന്യായാധിപന്.
ചുങ്കക്കാരനെ ധിക്കരിച്ചു നോക്കിയ പരീശനെ പോലെ.
നാം
മറ്റുള്ളവരെ വിധിക്കുവാനല്ല ഇവിടെ ഇരിക്കുന്നത്.
If you're an elder in a church, then of course you have a responsibility to judge those who live in sin in the church, definitely.
ningale sabhayil oru moopan aanengil paapathil jeevikkunna paapathil thudarnavare ningalku vidikkendathayirukku.
Just like a father at home has to punish his children,
bhavanathil oru pidavu thante kuttikale shikshikkunnathu pole,
we need to recognize the sphere in which God has given us responsibility.
Nama oru karyam manasilakkanam, devu namukku thannirikkunna uttarvaadathinte aadir varumbodam.
If you're in an office and there are people working under you and they don't listen to your orders, then you have to discipline them.
ഒരു പക്ഷേങ്കിലും നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു ശിക്ഷണ വിദ്യ അവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു.
Think of the number of people you have judged and passed opinions about whom God has not put in your responsibility.
എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കാത്ത എത്രയോ പേരെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുകയും വിധിക്കുകയും ചെയ്യുന്നു.
If you judge your children, you have to do it as a mother and father.
നിങ്ങൾ മാതാവും പിതാവും എന്ന പോലെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശിക്ഷിക്കണം, വിധിക്കണം.
An elder who does not exercise a function as a father in a church is good for nothing elder.
ഒരു സഭയിൽ ഒരു മൂപ്പൻ ഭവനത്തിൽ പിതാവൻ എന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ സഭയിൽ ആ മൂപ്പനൊരു ആവശ്യമില്ല, അവനൊന്നും അല്ലാത്തവനാണ്.
He is failing.
അവൻ പരാജയപ്പെട്ടവനാണ്.
Because all the people in the church are like his children, he should discipline them.
സഭയിലെ എല്ലാ അംഗങ്ങളും എന്ന് പറയുന്നത് വീട്ടിലെ കുട്ടികളെ പോലെയാണ്, അവരെ ശിക്ഷണത്തിലേക്ക് നടത്തണം.
When we judge or pass opinions on people whom we have no responsibility for,
എന്നാൽ നാം നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത മറ്റു പലരെയും നാം
വിധിക്കുകയും,
എന്തുകൊണ്ടാണ് അങ്ങേര് ആ കുട്ടികളെ അങ്ങനെ,
why does he make his children dress like that,
എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ കുട്ടികളെ ആ വസ്ത്രം ധരിപ്പിക്കുന്നത്?
Are they your children?
നിങ്ങളുടെ കുട്ടികളാണോ?
Has God given you any responsibility for them?
ദൈവം ആ കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ?
Don't sit like God.
എന്നാല്
judging.
വിധിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ദൈവത്തിന്റെ കസേരയിൽ കയറിയിരിക്കരുത്.
You get rid of this habit and you'll grow more in 6 months than you've grown in all your life.
നിങ്ങൾ മുൻപ് വളർന്നേക്കാൾ അധികമായിട്ട് ഈ സ്വഭാവം വിട്ടുകളയുന്നുവെങ്കിൽ ആറുമാസത്തിനുള്ളിൽ വലിയ ആത്മീയ വളർച്ച നിങ്ങൾക്ക്
പ്രാപിക്കും.
ചില ഗ്രൂപ്പുകൾ മറ്റ് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് വിട്ടുകളയുക.
Leave their judgment to God.
അവരെ വിധിക്കുന്ന ആ വിധി കർത്താവിൽ കൊടുക്കുക.
You remember once when Jesus said, when the disciples came to Jesus in Luke chapter 9,
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം,
he said, we saw one man casting out demons and he's not preaching discipleship, so we stopped him.
ഞങ്ങൾ കണ്ടു ശിഷ്യത്വം പഠിപ്പിക്കാത്ത ഒരു വ്യക്തി ഭൂതങ്ങളെ പുറത്താക്കുന്നത്.
And Jesus said, leave him alone.
കർത്താവ് പറഞ്ഞു, അവനെ വിട്ടുകളയുക.
You just follow me.
നിങ്ങൾ എന്നെ അനുഗമിക്കുക.
Don't join him.
അവന്റെ കൂടെ പോകണ്ട.
And don't judge him.
അവനെ വിധിക്കുകയും വേണ്ട.
That has been my salvation.
അതാണ് എന്റെ രക്ഷ.
I see somebody doing something wrong.
ഞാൻ ഒരു പക്ഷേങ്കിലും ചിലത് തെറ്റായിട്ട് ചെയ്യുന്ന,
don't join him.
അവരോട് കൂടെ ചേരണ്ട.
Don't do what he does.
അവർ ചെയ്യുന്നത് ചെയ്യണ്ട.
Don't judge him.
അവരെ വിധിക്കുകയും വേണ്ട.
Stay clear of him and do what God has told you to do.
അവരെ വിട്ടുകളയൂ എന്നാണ് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചെയ്യുക.
And mind your own business.
നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുക.
You don't feel somebody else is in the church maybe bringing up his children in a different way. If somebody in the church is bringing up his children in some other way.
സഭയില് ഒരുപക്ഷെങ്കിലും പ്രത്യേക രീതിയിൽ അവരുടെ കുട്ടികളെ ഒരു പിതാവ് മാതാവ് വളർത്തിക്കൊണ്ട്
വരുന്നുണ്ട്.
നിങ്ങൾ ഒരുപക്ഷെങ്കിലും തോന്നുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളെ അങ്ങനെയല്ല
വളർത്തിക്കൊണ്ട് വരുന്നത്.
നിങ്ങൾ എപ്രകാരം ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട്
വരിക.
എന്നാല് മറ്റ് വ്യത്യസ്ത രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന ആ മാതാപിതാക്കളെ നിങ്ങൾ വിധിക്കാൻ പോകരുത്. അത് നമ്മുടെ കാര്യമല്ല.
Unless you're an elder in the church, you have a responsibility to correct.
ഒരുപക്ഷേങ്കിൽ നിങ്ങൾ സഭയിലെ മൂപ്പനാണെങ്കിൽ നിങ്ങൾക്കത് തിരുത്തുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവരോട്
സംസാരിക്കാൻ.
എന്നാൽ മറ്റുള്ളവരോട് നിങ്ങൾ അത് പറഞ്ഞു നടക്കരുത്.
If you get rid of this one habit from your life,
നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ ഒരു സ്വഭാവം നിങ്ങൾ വിട്ടുകളയുമെങ്കിൽ,
I tell you, tremendous grace will come upon us.
ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അത്യധികമായിട്ട് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ.
I believe this is one of the greatest dangers that righteous people face.
ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നീതിയോട് ജീവിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം.
You have to see this dead lizard floating in your curry and make sure you're not going to have it.
നിങ്ങൾ ഒരു കാര്യം ഉറപ്പാക്കണം, നിങ്ങളുടെ ഈ കറിയില് ഈ ചത്ത പല്ല് കിടക്കുന്നു, അതിനെടുത്ത് മാറ്റുവാൻ തക്കൊണ്ട് ശ്രമിക്കണം.
എവറിതിങ് ഈസ് സ്പോയിൽഡ്.
എല്ലാം അത്
താഴ്ത്തി.
നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും,
ടു മാരിനേറ്റ് ദ ചിക്കൻ ഫോർ സോ മെനി ഡേയ്സ്, ടു പ്രിപ്പയർ ദ മസാല ആൻഡ് ടു കുക്ക് ആൻഡ് എവറിതിങ് ഈസ് സ്പോയിൽഡ് വിത്ത് വൺ തിങ്.
ഈ ഒരൊറ്റ ചത്ത പല്ല് കാരണം നിങ്ങൾ ഈ പാടുപെട്ടതെല്ലാം വൃഥാവായി പോകും.
ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഇറ്റ് ഡിഡ്ന്റ് ഫാൾ ആക്സിഡന്റലി, യു പുട്ട് ഇറ്റ് ഇൻ.
ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് യാദൃശ്ചിക വീണതല്ല, നിങ്ങൾ അത് ഇട്ടതാണ്.
യു ഡിസൈഡ് ദാറ്റ് യു ആർ ബെറ്റർ ദാൻ സംബഡി എൽസ്.
നിങ്ങൾ തീരുമാനിക്കുന്നു മറ്റുള്ളവരെക്കാളും നിങ്ങൾ ശ്രേഷ്ഠതയുള്ളവരാണ്.
വൈ നോട്ട് ലീവ് ഇറ്റ് ടു ഗോഡ് ടു ഡിസൈഡ് ദാറ്റ്.
അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കളിപ്പിക്കി കൊടുക്കുന്നില്ല?
ലൈക്ക് വെൻ വി റൈറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ,
നമ്മൾ
എക്സാമിനേഷൻ
പരീക്ഷയ്ക്ക് നാമ എഴുതുന്ന ഉത്തരക്കടലാസ് പോലെയാണ്.
യു ആർ നോട്ട് പെർമിറ്റഡ് ടു ഗിവ് യുവർസെൽഫ് മാർക്സ്, യു നോ ദാറ്റ്.
നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ തന്നെ എഴുതിയിട്ട് മാർക്ക് ഇടുവാൻ നിങ്ങൾക്ക്
അവകാശമില്ല.
പരീക്ഷയുടെ നടത്തിപ്പുകാരർ ഉത്തരക്കടലാസ് കൊടുക്കുന്നു, അവരാ തീരുമാനിക്കുന്നത് എത്ര മാർക്ക്
ഇടുന്നു.
നിങ്ങളാണോ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തീരുമാനിക്കേണ്ട വ്യക്തികൾ?
യു ഹാവ് ബിക്കം സ്റ്റുഡന്റ്, എക്സാമിനർ, എവറിഥിങ്.
നിങ്ങൾ തന്നെയാണോ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയും ആ പേപ്പർ നോക്കുന്ന സാറും നിങ്ങൾ തന്നെയോ?
നോട്ട് ഓൺലി യുവർസെൽഫ്, യു ഹാവ് ഡിസൈഡഡ് ഹൗ മെനി മാർക്സ് എവരിബഡി എൽസ് ഗെറ്റ്സ്.
നിങ്ങൾ അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് എത്ര മാർക്ക് കിട്ടണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം.
ഹൗ മെനി പീപ്പിൾ ഡു ദിസ്?
നിങ്ങൾക്കറിയാം എത്രയോ ആളുകൾ ഇത് ചെയ്യുന്നു.
ദേ ഗോ ബാക്ക് ഫ്രം ദി മീറ്റിംഗ്,
അവർ ആ മീറ്റിംഗുകൾക്ക് ശേഷം കടന്നു പോകുന്നു.
ടുഡേ സെർമൻ ഐ തിങ്ക് 25%.
ഇന്നത്തെ പ്രസംഗം 25 മാർക്ക്.
ലീവ് ഇറ്റ് ടു ഗോഡ്.
ദൈവത്തിന്റെ
That poor man who's standing there is struggling to help you.
ആ പാവപ്പെട്ടവന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് പാടുപെടുകയാണ്.
He's not such a great preacher.
ഒരു പക്ഷേ വലിയ പ്രാസംഗികനായിരിക്കില്ല.
If you had stood in his place, you may have got only 10%.
ഒരു പക്ഷേ ആ വ്യക്തിയുടെ സ്ഥാനം നിങ്ങൾ നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് പോലും
കിട്ടില്ല. Don't judge him.
വിധിക്കരുത്.
He's struggling. Pray for him.
അവന് പാടുപെടുക, പ്രാർത്ഥിക്കുക.
And if you love him enough, go and tell him.
നിങ്ങൾ അവനെ അധികം സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ അടുക്കൽ ചെന്ന് പറയുക.
But don't tell him if you don't love him.
നിങ്ങളെ വ്യക്തിയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ചെന്ന് പറയരുത്.
That's why I always tell preachers, go home and ask your wife what she thought about your sermon.
അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാസംഗികനോട് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യമാരോട് ചോദിക്കണം എങ്ങനെയിരുന്നു പ്രസംഗം.
You know they at least love you, even if the other people in the church don't love you.
സഭയിലെ ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലോ ഭാര്യമാരെ സ്നേഹിക്കുമെന്ന് അറിയാമല്ലോ.
യുനോ ദേർ വാസ് വൺ ബ്രദർ ഇൻ ആ ചർച്ച്.
നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ സഭയിലെ
was sharing. He didn't, he wasn't beginning the meeting, but he shared in the meeting 5-10 minutes.
Meeting il 5-10 minute vadanam pangu vachu.
I didn't want to tell him anything.
Enikku onnum aa vyaktiyode
paranam. Brother Zach says it's a very serious thing. The fellow would be depressed for a few months after.
Sahodaran Zach angane parnjuvengil valare nirutsaagi aayita kore maasam.
So I didn't tell him anything.
Njan onnum thanne parnilla.
I said, brother,
njan paranju sahodara,
go home and ask your wife what she thought about your
ningalude prasangathe kurichu ningalude bhaarya endu karuthi endu chinthichu.
The next week I asked him,
adutha aazhchayil njan sahodara vaichu sahodara bhaaryode chodichu. ചോദിച്ചു,
what did she say?
എന്താണ് പറഞ്ഞത്?
She said it was long and boring.
പറഞ്ഞു അത് വളരെ ദീർഘമുള്ളതും ആ ബോറടിക്കുന്നതുമായിരുന്നു.
I said listen to her.
അതുകൊണ്ട് അവള് പറയുന്നത് ശ്രദ്ധിക്കുക, അനുസരിക്കുക.
She loves you.
അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
So what I say is,
ഞാൻ എന്താണ് പറയുന്നത്?
We can help one another, but we're not to judge of people.
നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നാൽ നാം അവരുടെ വിധി
കർത്താവല്ല.
നമ്മുടെ കുട്ടികളെ പോലെ,
supposing your children don't do well in one subject,
ഒരു സബ്ജക്റ്റിൽ നിങ്ങളുടെ കുട്ടികൾ നന്നായി ചെയ്യുന്നില്ലെങ്കിൽ,
they're getting 40% in maths and you're not happy with that,
കണക്കിൽ 40% മാർക്ക് നിങ്ങൾക്ക് അതിൽ സന്തോഷമല്ല,
what she is always telling them, you're good for nothing, nothing good will come out of you,
എന്തിനാണ് എപ്പോഴും ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നത്? നിനക്ക് ഒന്നിനും നീ കൊള്ളരുതാത്തവനാണെങ്കിൽ കൊള്ളുകയില്ല എന്ന് പറയുന്നത്.
Encourage,
എന്നാൽ അവനെ ഉത്സാഹിപ്പിക്കുക.
Don't despise him.
അവനെ നിന്ദിക്കരുത്.
I mean, if he's not intelligent, you know, you only produce him, so how can you blame him?
നിങ്ങൾ തന്നെ ജനിപ്പിച്ച മകനെ ഒരുപക്ഷേങ്കിലും ബുദ്ധിയുള്ളവനായിരിക്കും, എന്തിനാണ് അവനെ കുറ്റപ്പെടുത്തുന്നത്?
He got your intelligence. You only have that much. That's what he got.
നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങൾ ജനിപ്പിച്ച ഈ മകൻ ഇരിക്കുന്നത്.
Don't despise him.
അതുകൊണ്ട് അവനെ നിന്ദിക്കരുത്. നിങ്ങളുടെ ബുദ്ധി അവനും കാണുകയുള്ളൂ.
We need to encourage people.
നാം ആളുകളെ ഉത്സാഹിപ്പിക്കണം.
We need to encourage our children.
നമ്മുടെ കുട്ടികളെ നാം ഉത്സാഹിപ്പിക്കണം.
We need to encourage your husband, encourage your wife.
ആ ഭർത്താക്കന്മാരെ ഉത്സാഹിപ്പിക്കണം, ഭാര്യമാരെ ഉത്സാഹിപ്പിക്കണം.
I tell you, we live on times of tremendous pressure.
നാം ജീവിക്കുന്നത് വളരെ സമ്മർദ്ദങ്ങളുടെ മധ്യത്തിലാണ്.
You may not know how much pressure your husband faces in his place of work.
നിങ്ങൾക്ക് ഒരുപക്ഷേ അറിയില്ല നിങ്ങളുടെ ഭർത്താവ് ജോലി സ്ഥലത്ത് എത്ര സമ്മർദ്ദത്തിൽ കൂടിയാണ്
കഴിയുന്നത്. Maybe his boss yelled at him from morning till evening.
ഒരുപക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ മേലുദ്യോഗസ്ഥൻ ശരിക്കും ശകാരിച്ചിട്ടുണ്ടായിരിക്കും.
Comes home expecting some peace at home.
ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരു സമാധാനം ആന്തരീക്ഷം
ലഭിക്കുന്നു. As soon as the door opens, another yelling starts at home.
നിങ്ങൾ കഥ ഓർക്കുന്നതിന് മറ്റൊരു ശകാരം നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരുന്നു.
Well, he'll want to go and visit some of his friends then, if that's the case.
അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സ്നേഹിതരെ സന്ദർശിക്കാനായിട്ട് പോവുക.
So you don't know what your wife faced the whole day with all the children getting on her nerves.
നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഭാര്യമാരെ കുട്ടികളുമായിട്ടുള്ള ആ ഒരു വളർത്തല്ല എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും.
Many things went wrong in the kitchen.
അടുക്കളയില പല കാര്യങ്ങളും മോശമായിട്ട് പോയി.
You know, we must learn to make allowance for people are under pressure these days.
Samardathila kaliyunnavaroda sahadavam kaanikkuva nam padikkanam.
As we grow older, that's one of the things I discovered.
Nama prayamagum thorum njan adu kandupidichu.
Not to be so hard on people.
Karkashamayitta samsarikkunnathil upariyayitta.
My fourth son got less beatings than my first son.
Ende nalamatha magana mootha maganekkal korcha
adiyan. I think all fathers will say that.
Enikkariyam ella pidakkanma
more gentle as the younger children come.
ഇളയ കുട്ടികൾ വരുമ്പോൾ കുറച്ചുകൂടെ സൗമ്യതയുള്ള പിതാവായിട്ട് മാറും.
So you know, some of you know, 4 months ago I became a grandfather.
നിങ്ങൾക്കറിയാമല്ലോ 4 മാസം മുമ്പായിട്ട് ഞാൻ ഒരു വല്യപ്പച്ചനായിട്ട്.
So somebody asked me,
എന്നോട്,
after I saw my grandchild,
എന്റെ ചെറുമകനെ കണ്ടതിന് ശേഷമായിട്ട് എന്നോട് ആരോ ചോദിച്ചു,
Brother Zach, what difference has come in your life now that you're a grandfather?
സഹോദര സാക്കെ, ഈ ചെറുമകൻ വന്നതില് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം? ഞാൻ പറഞ്ഞത് ഞാൻ ആ കുട്ടിയെ കയ്യിലെടുത്തു.
I can't imagine how anybody will spank this sweet little child.
എനിക്ക് കരുതുന്നില്ല ഈ കുട്ടിയെ ഒന്നും തന്നെ ചെയ്യുകയില്ല.
How will anybody punish this child?
ഈ കുട്ടിയെ ഒന്നിനു പോലും,
such a sweet little child,
വളരെ മധുരമുള്ള ഈ ചെറു കുട്ടിയെ ഒന്നിനു പോലും ഒന്നും വഴക്കോ ഒന്നും തന്നെ പറയുകയില്ല.
I know the Bible says that.
എന്നാല്
So he asked me, what will you do if you see his father one day spanking him?
എന്നാൽ ഒരു ദിവസം ഈ കുട്ടിയുടെ പിതാവ് അവനെ അടിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ,
I said, I think I'll go for a walk.
ഞാൻ പെട്ടെന്ന് നടക്കാനായിട്ട് പോകും.
I'll go for a walk and come back.
ഞാൻ കുറച്ച് നടക്കാനായിട്ട് പോയിട്ട് തിരിച്ചു.
It's very difficult for me to see it as a grandpa.
ഒരു ഒരു വലിയപ്പച്ചന നിലയിൽ അത് കാണുവാനായിട്ട് പ്രയാസമാണ്.
And then that little grandchild will come to me weeping, saying, "Daddy spanked me."
ആ കൊച്ചു മോന് എന്റെ അടുക്കലേക്ക് വരും, പിതാവിനെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്.
And then I'll tell him, "That's what the Bible says. It's good for you."
ബൈബിള് ഞാൻ പറഞ്ഞു കൊടുക്കും, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു നിന്റെ നന്മയ്ക്ക് വേണ്ടി.
It's very difficult for me to see it.
എന്നാൽ അത് കാണുവാൻ എനിക്ക് വളരെ പ്രയാസമാണ്.
I understood what it means to be a grandfather.
എനിക്കത് മനസ്സിലായി, എന്താണ് ഒരു ഗ്രാൻഡ്ഫാദർ എന്ന്
പറയുന്നത്. That's why I say God is not a grandfather, he's a father.
അതുകൊണ്ട് ഞാൻ പറയുന്നത് ദൈവം വലിയപ്പച്ചനല്ല, ദൈവം പിതാവാണ്.
He loves us and he corrects us.
ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മെ
തിരുത്തുന്നു,
നമ്മെ ശിക്ഷണത്തിൽ കൂടി കടത്തിവിടുന്നു.
And particularly seeks to deliver us from all despising of other people.
പ്രത്യേകിച്ച് നാം മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു.
Because even if you get 98%, he says it's not enough.
നമുക്കൊരു പക്ഷെങ്കിലും 98 മാർക്ക് കിട്ടിയാലും പിന്നെ ദൈവം
പറയും
നിങ്ങൾക്ക് ആത്മീയ നീളമുണ്ടെങ്കിൽ തിരിച്ച് അതേപടി പെട്ടെന്ന് താഴേക്ക് വരുവാനായിട്ട് പറ്റും. അവൻ ആഗ്രഹിക്കുന്നത് 98 നിൽക്കുക അല്ല, 100 എത്തണമെന്നാണ്.
See, God has given us a particular ministry in the body of Christ.
ദൈവ സഭയുടെ ആ ശരീരത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷ ദൈവം നമുക്ക്.
The body of Christ is worldwide.
ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് അത് സാർവത്രികമാണ്.
So many people have got different burdens.
വ്യത്യസ്തമായ ആളുകൾക്ക് പല ഭാരങ്ങളുണ്ട്.
We are not the body of Christ.
നാം ക്രിസ്തുവിന്റെ ശരീരം നാം മാത്രമല്ല.
We are a small part of the body of Christ.
നാം ആ ക്രിസ്തുവിന്റെ ശരീരം മുഴുവനായിട്ടല്ല, നാം അതിലെ ഒരു ചെറിയ ഭാഗമാണ്.
There are so many other people who are part of the body of Christ.
ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയിലെ മറ്റു പലരുമുണ്ട്.
They have a different emphasis and we have a different emphasis.
അവർക്ക് ചില കാര്യങ്ങൾ പ്രത്യേക ഊന്നൽ കാണും, നമുക്ക് ചില കാര്യങ്ങൾ ഊന്നൽ കാണും.
They don't have to be like us and we don't have to be like them.
നമുക്ക് അവരെ പോലെ ആയി തീരണമെന്നില്ല, അവർക്ക് നമ്മെ പോലെ ആയി തീരണം.
Think of the human body.
നിങ്ങൾ ഒരു മനുഷ്യ ശരീരം ചിന്തിച്ചു നോക്കുക.
The liver, heart, they all got different functions.
ഹൃദയം എല്ലാത്തിനും പല വ്യത്യസ്ത.
Fingers have got different functions.
വിരലുകൾ പല വ്യത്യസ്തമായ.
Eyes, ears, all got different functions.
കണ്ണുകൾ, കാതുകൾ ഇതെല്ലാം പല വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു.
1 Corinthians 12 says, why should the whole thing be like the eye or the ear?
ഒന്ന് കൊരിന്ത്യർ പറയുന്നത് എന്തിനാണ് എല്ലാ അവയവങ്ങളും കണ്ണു പോലെയായി തീരണോ?
I mean, the whole body were eyes, what sort of body will that be?
ശരീരം മുഴുവൻ കണ്ണായിരുന്നുവെങ്കിൽ അതെന്തോ ശരീരമാണ്.
That is what many people don't have the maturity to understand.
ആ ഒരു കാര്യമാണ് പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ആ പക്വത ഇല്ലായ്മ.
I had 4 boys and all were different from each other.
എനിക്ക് 4 കുട്ടികളുണ്ടായിരുന്നു, 4 പേരും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്.
And I accepted all of them, they're different.
അവര് ഞാൻ അത് സ്വീകരിച്ചു, 4 പേരും വ്യത്യസ്ത തരത്തിലുള്ളവരാണ്.
I didn't want to be like the other.
എനിക്ക് എല്ലാവരും ഒരേപോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചില്ല.
Each was different with different gifts.
എല്ലാവരും പല വ്യത്യസ്ത കൃപാവരങ്ങളുള്ളവരായിരുന്നു.
And the same way in the church.
സഭയിലും അങ്ങനെ തന്നെയാണ്.
God's got many children.
ദൈവത്തിന് പല കുട്ടികളുണ്ട്.
Others are different.
മറ്റുള്ളവർ വ്യത്യസ്തരാണ്.
We don't have to be like them.
നാം അവരെ പോലെ
ആയി. We don't have to try to make them like us.
നമ്മെ പോലെ ആയി തീരുവാൻ അവരെ നാം ശ്രമിക്കണ്ട.
We don't have to despise somebody if they don't have the same burden that we have in our church.
നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സഭയ്ക്ക് ഭാരമില്ലാത്ത ഒരാളെ നാം നിന്ദിക്കേണ്ട ആവശ്യമില്ല.
For example, God may raise up a church to emphasize holiness.
ഒരു പക്ഷേങ്കിൽ ദൈവം വിശുദ്ധിക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സഭയെ എഴുന്നേൽപ്പിക്കുന്നു.
That's not the only thing in the Bible.
ബൈബിളിൽ ആ ഒരു കാര്യം മാത്രമല്ല.
There's evangelism in the Bible.
ബൈബിളിൽ തന്നെ സുവിശേഷീകരണം പറയുന്നുണ്ട്.
And so God raises up another group to emphasize evangelism.
സുവിശേഷീകരണത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവം മറ്റൊരിടത്ത് ആ ഒരു സഭയെ എഴുന്നേൽപ്പിക്കുന്നു.
Somebody else may emphasize healing.
മറ്റ് ചിലര് രോഗശാന്തി ശുശ്രൂഷയായിരിക്കും ഊന്നൽ കൊടുക്കുന്നത്.
കെയറിംഗ് ഫോർ വിഡോസ് ആൻഡ് ഓർഫൻസ് ഓർഫനേജസ്.
അല്ലെങ്കിൽ അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ആ കാര്യത്തെ
കുറിച്ച്. യു ആൻഡ് ഐ ഡോണ്ട് റൺ ഓർഫനേജസ്.
ഞാൻ ഒരു അനാഥശാലയും നടത്തുന്നില്ല.
ബട്ട് ഐ തിങ്ക് സം പീപ്പിൾ ഹു ഡു ഇറ്റ് ഇൻ ക്രൈസ്റ്റ് നെയിം ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്.
ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ ചിലർ ചെയ്യുന്നുവെങ്കിൽ ഒരു വലിയ കാര്യം അവർ ചെയ്തിരിക്കുന്നത്.
ആൻഡ് വി ഷുഡ്ന്റ് തിങ്ക് ദാറ്റ് വി ആർ എവരിതിങ്.
ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, സകലതും എല്ലാം നാം തന്നെയാണെന്ന്.
We have to continue doing what God has called us to do and respect others who are called to do something else.
ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളി നന്നായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കൂടി നാം പഠിക്കണം.
Many people have tried to make me like that.
പല ആളുകളും അവരെ പോലെ ഞാനായി തീരുവാനായിട്ട്
they say, Brother Zach, you must do evangelism.
ബ്രദർ സാക്കേ, നീ സുവിശേഷീകരണം ചെയ്യണമെന്ന്
പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്ക് ഒരു പക്ഷേങ്കിലും 100 വർഷം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ എനിക്കറിയാം ദൈവം എന്തിനാണ് എന്നെ
വിളിച്ചിരിക്കുന്നത്.
ഒരു പക്ഷേങ്കില് നിങ്ങളല്ല 1000 പേര് ഒന്ന് പറഞ്ഞാലും ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ
ചെയ്യാതിരിക്കുകയും
ഞാൻ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് കരുതി ഞാൻ നിങ്ങളെ
നിന്ദിക്കുകയും
ലോകത്തുള്ള എല്ലാ സുവിശേഷന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറയത്തില്ല നിങ്ങളെല്ലാവരും ബൈബിൾ പഠിപ്പിക്കുന്നതായി തീരണമെന്ന്. ക്രിസ്തീയ ഗോളത്തിലെ പല മടയത്തരങ്ങളും
നടക്കുന്നുണ്ട്.
അവർ കരുതുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഭാരം എല്ലാവരും ആ ഭാരം
ചുമക്കണം.
അതാണ് ആത്മീയ ശിശുവിന്റെ മാർക്ക് അടയാളം എന്ന്
പറയുന്നത്. When we grow up, we allow other people to be different.
നാം വളർന്നു വരുംതോറും നാം മറ്റുള്ളവരെ അവർക്ക് കിട്ടിയ കാഴ്ചപ്പാട്
വളരെ
സഭയിൽ തന്നെ പല വ്യത്യസ്ത
രീതികളുണ്ട്.
നമ്മുടെ കുട്ടികൾ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ അവരെങ്ങനെയായിരിക്കുന്നുവോ അവരെ സ്വീകരിക്കുവാൻ നാം
തയ്യാറാകണം.
അവര് ഒരു പക്ഷേങ്കില് മാറുവാനായിട്ട് സമയമെടുക്കുന്നു.
നാം
ക്ഷമയോടെ ആയിരിക്കണം.
ഞാനൊരു കഥ പറയാം. There was a brother in one church who was a tremendous problem.
ഒരിടത്ത് വളരെ പ്രശ്നങ്ങളുള്ള ഒരു സഹോദരന് ഒരു സഭയിൽ ഉണ്ടായിരുന്നു.
It was a small church and he was a constant nuisance there.
ഒരു ചെറിയൊരു സഭയിൽ വളരെ പ്രശ്നമുണ്ടാക്കുന്ന ഈ സഹോദരൻ ഉണ്ടായിരുന്നു അവിടെ.
And one day he came to the elder and said, I've been transferred to another town.
ഒരു ദിവസം മൂപ്പന്റെ അടുക്കൽ സഹോദരൻ വന്നു പറഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നു.
So the elder felt like saying hallelujah, but he didn't exactly say that.
മൂപ്പന് ദൈവത്തെ സ്തുതിക്കണമെന്ന് തോന്നിയ പക്ഷേങ്കില് പറഞ്ഞില്ല.
At last our problem is solved.
ഒടുവിൽ പറഞ്ഞു.
No, he didn't say that. He thought.
ഇങ്ങനെ ചിന്തിച്ചു ഒടുവിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം.
Now we'll be happy.
ഇനി നമുക്ക് സന്തോഷമായിരിക്കാം.
So he went to the other town and he joined a church, you know, the branch of this church over there.
ഈ സഭയുടെ മറ്റൊരു ശാഖയായ ആ സ്ഥലത്തെ സഹോദരൻ അവിടെ
പോയി. So this elder met that elder one day. Blessing to us, we can't even explain it.
ഈ ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നില്ല, വിവരിക്കുവാൻ കഴിയുന്നില്ല അത്രത്തോളം ഈ വന്ന സഹോദരൻ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്.
He said, how is that?
അതെങ്ങനെയാണ്? ഈ മൂപ്പൻ ചോദിച്ചു.
He said, we thought we were a very spiritual church till he came to our midst.
ഞങ്ങള് കരുത അവൻ വരുന്നത് വരെ ഞങ്ങളുടെ ധാരണ ഞങ്ങൾ ഏറ്റവും നല്ല ആത്മീയ ഉള്ള സഭയാണ്.
ആഫ്റ്റർ ഹി കെയിം വി ഡിസ്കവർഡ് ഹൗ ഇംപേഷ്യന്റ് വി ആർ ആൻഡ് ഹൗ അൺക്രൈസ്റ്റ് ലൈക് വി ആർ.
ഈ സഹോദരൻ കടന്നു വന്നതിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് മനസ്സ് ഞങ്ങൾ ക്ഷമയില്ലാത്തവരും ഞങ്ങള് ആ ക്രിസ്തുവിന് സ്വഭാവം ഇല്ലാത്തവരും.
We got so much light on ourselves.
ഞങ്ങളിൽ തന്നെ ഒരുപാട് വെളിച്ചം ഞങ്ങൾക്ക്.
All the years of preaching of the elders could not give us that light.
ഈ പല വർഷങ്ങളായിട്ട് മൂപ്പന്മാർ പ്രസംഗിച്ച പല കാര്യം ഞങ്ങൾക്ക് ലഭിക്കാതിരുന്ന
കാര്യം. One brother God sent it to us to give us.
ഞങ്ങളുടെ മധ്യത്തിൽ ദൈവം ഈ സഹോദരന് ഞങ്ങൾക്ക് വെളിച്ചം ലഭിക്കേണ്ടതായിട്ട് അയച്ചു.
You know, it all depends on how you look at it.
നിങ്ങൾ എങ്ങനെ കാണുന്നു അതിനെ ആശ്രയിച്ചു.
I heard another story.
ഞാൻ മറ്റൊരു കഥയും കേട്ടിട്ടുണ്ട്.
There was a brother who came to join a new church.
ഒരു സഹോദരന് ഒരു പുതിയ സഭയിലേക്ക് കടന്നു വന്നു ചേരുവാനായിട്ട്.
And he asked the elder, what's this church like? What is this church like? He asked the elder.
അവിടുത്തെ മൂപ്പനോട് ചോദിച്ചു ഈ സഭ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെയായിരിക്കുന്നു.
He said, what was your last church like? The elder asked.
മൂപ്പൻ ചോദിച്ചു നീ പോയ ഒടുവിലത്തെ സഭ എങ്ങനെയായിരുന്നു.
Oh, he said, that was terrible.
പറഞ്ഞത് വളരെ ഭയങ്കരമായിരുന്നു, മോശമായിരുന്നു.
Nobody loved each other.
ആരും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചില്ല.
They didn't love me.
എന്നെ സ്നേഹിച്ചില്ല ആരും.
He said, this church is also like that only.
ഈ മൂപ്പൻ പറഞ്ഞു ഈ സഭയും അങ്ങനെ തന്നെയാണ്.
Oh, he went away.
വിഷമിച്ച് തിരിച്ചു പോയി.
Another brother came.
മറ്റൊരു സഹോദരനോട് വന്നു.
He asked the elder the same question.
ആ മൂപ്പനോട് അതേ ചോദ്യം തന്നെ ചോദിച്ചു.
What is this church like?
ഈ സഭ എങ്ങനെ?
So the elder asked him the same question. What was your last church like?
മൂപ്പൻ വീണ്ടും പഴയ ചോദ്യം ചോദിച്ചു. നീ ഒടുവിൽ പോയ സഭ എങ്ങനെ ഇരുന്നു?
He says, they were all imperfect, but we loved one another.
ഈ ആ സഹോദരൻ പറഞ്ഞു അവര് പൂർണ്ണതയുള്ളവരായിരുന്നല്ല, പക്ഷെ പരസ്പരം
സ്നേഹിച്ചു
മറ്റുള്ളവരെ കരുതിയിരുന്നു. മൂപ്പൻ പറഞ്ഞു ഈ സഭയും അങ്ങനെ തന്നെയാണ്.
ഹൗ ഡിഡ് ദിസ് ചർച്ച് ചേഞ്ച്?
ഈ സഭ എങ്ങനെയാണ് മാറിയെന്ന് അറിയാമോ?
യു നോ, യു വിൽ ഫൈൻഡ് ദ ചർച്ച് ടു ബി വാട്ട് യുവർ മൈൻഡ് സെറ്റ്.
നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെയുള്ളൊരു സഭ നിങ്ങൾക്ക് കണ്ടെത്താൻ.
വെറെവർ യു ഗോ,
നിങ്ങൾ എവിടെ പോയാലും,
ഇഫ് യു ഡോണ്ട് ചേഞ്ച്,
നിങ്ങൾ മാറുന്നില്ലെങ്കിൽ,
എവറി ചർച്ച് വിൽ ബി ഇംപെർഫെക്റ്റ്.
നിങ്ങൾ പോകുന്ന സകല സഭകളും അപൂർണതയുള്ളവരായിരിക്കും.
ബട്ട് ഇഫ് യു ചേഞ്ച്,
എന്നാൽ നിങ്ങൾ മാറുന്നുവെങ്കിൽ,
യു വിൽ ഫൈൻഡ് സം ഇംപെർഫെക്റ്റ് ചർച്ചസ് ലുക്കിംഗ് എ ലിറ്റിൽ മോർ പെർഫെക്റ്റ്.
അപൂർണതയുള്ള ചില സഭകൾ പൂർണതയുള്ള സഭയായിട്ട് മാറുന്നത് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കാം.
Heavenly Father, help us to be what you want us to be in the short time that we live on this earth.
ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കേണ്ട ഈ ചുരുങ്ങിയ സമയത്ത് നീ ആഗ്രഹിക്കുന്ന പോലെ
ആയിട്ട് to work out our own salvation.
ഞങ്ങളുടെ തന്നെ രക്ഷ ഞങ്ങൾ ചെയ്തെടുക്കുക.
Not to judge others.
മറ്റുള്ളവരെ വിധിക്കാതെ.
Help us, we pray.
ഞങ്ങളെ സഹായിക്കണമേ യേശുവേ.